ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലീൻ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാശി വേഗം നാട്ടിലേക്ക് തിരിച്ചു, തൻ്റെ പ്രണയം അവൾക്ക് നൽകാൻ വേണ്ടി. കാശി വീട്ടിലേക്ക് വന്ന് റൂമിൽ പാട്ടുവെച്ച് ജാനിയുടെ സ്വരമുള്ള ഹെഡ്സെറ്റും ചെവിൽ വെച്ച് ബാൽക്കണിയിലേക്ക് പോയി. അവൻ ഓരോ പൂക്കളെ ചുംബിക്കുമ്പോഴും തഴുകുമ്പോഴും ജാനിയെ അവൾ പോലും അറിയാതെ പ്രണയത്തോട് നോക്കിയിരുന്നു. മട്ടുപ്പാവിലേക്ക് അവൻ മഴ നനയാൻ പോയപ്പോൾ അവളും മുമ്പിൽ ഉണ്ടാവണേയെന്ന് ആഗ്രഹിച്ചപ്പോൾ ശ്രീരംഗത്തെ മട്ടുപ്പാവിൽ അവളും ഉണ്ടായിരുന്നു. അവളെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് കാശി മാധുരിയെപ്പറ്റി പറഞ്ഞതും അവിടുന്ന് ഓടിപ്പോയതും. അവൻ്റെ ഓരോ മാറ്റവും ജാനിയെ ഉള്ളിൽ പ്രണയിക്കുമ്പോൾ ഉണ്ടായതാണ്. പക്ഷേ എല്ലാം ജാനി തെറ്റിദ്ധരിക്കുകയായിരുന്നു. അവൾ അവൻ പോലും അറിയാതെ നിഴല് പോലെ പുറകെ നടന്ന് പ്രണയിച്ചെങ്കിൽ കാശിയും അവളെ അതുപോലെ അവൾ പോലും അറിയാതെ പ്രണയിക്കുകയായിരുന്നു ഓരോ നിമിഷവും. സ്വപ്നങ്ങളെല്ലാം നേടി അവളോട് പ്രണയം പറഞ്ഞ് വിവാഹം കഴിക്കണമെന്ന് കാശി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എല്ലാം തകിടം മറിച്ചാണ് ആനന്ദ് ശങ്കറും അരുന്ധതിയും അവളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. ഈ വിവരം ഹാളിലേക്ക് വന്നപ്പോൾ കേട്ട കാശി തൻ്റെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീരംഗത്തേക്ക് വേഗത്തിൽ ചെന്നത്. അവൾ പ്രണയം പറഞ്ഞാൽ കൂടെ കൊണ്ടുവരാനായിരുന്നു അവൻ്റെ തീരുമാനം. ആനന്ദിനോട് കയർത്തപ്പോൾ ജാനി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂടെ വരുമെന്ന് അവൻ കരുതി. അവളുടെ ഇഷ്ടം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ കാശി ആ നിമിഷം അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നേനെ. പക്ഷെ അവൾ മുഖത്തേക്ക് അടിച്ചപ്പോൾ കാശിക്ക് സഹിച്ചില്ല. അവളുടെ മാറ്റം അവനെ വേദനിപ്പിച്ചെങ്കിലും അവളുടെ മുന്നിൽ തന്നോടുള്ള സ്നേഹം കാശി കണ്ടു. അമ്മ അടിച്ചപ്പോൾ ഒരു ചെറിയ വേദന തോന്നിയെങ്കിലും അവളെ തിരിഞ്ഞു നോക്കി പോരുമ്പോൾ ഒന്ന് കാശി മനസ്സിൽ ഉറപ്പിച്ചു. കാശിനാഥനൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, പക്ഷേ നീ എന്നെ മോഹിപ്പിച്ചു ജാനിക. ഇനി ഒന്നിനു വേണ്ടിയും എന്നെ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ ഒരിത്തിനും വിട്ടെടുക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ അവളെ നേടാൻ ആ മഴയിൽ വാശിയായി. ജാനി അവർ പുറത്തേക്ക് വിട്ടില്ലെങ്കിലും എന്നും രാത്രി അവൻ്റെ അളിയൻ സച്ചി വാതിൽ തുറന്നു കൊടുക്കും. കാശിയുടെ പ്രണയം ആദ്യം പറഞ്ഞത് മാളുവാണെങ്കിലും പിന്നെ അറിഞ്ഞത് കാശി പറഞ്ഞിട്ട് സച്ചി അറിഞ്ഞിരുന്നു. ഗ്യാരേജിൽ വെച്ച് അവനോടത് പറയുമ്പോൾ സച്ചി കാശിയെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞിരുന്നു. അതോടെ മച്ചാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. മാളുവിന് അറിയില്ലായിരുന്നു ഇവരുടെ വാട്സാപ്പ് കളിയെന്നും. തേജസ് രണ്ട് തൂണിനും കാലിട്ടിരുന്ന പാവം കുട്ടിയായിരുന്നു. ജാനിയുടെ പ്ലാൻ മുടങ്ങേണ്ടെന്ന് കരുതി കാശിയെ നന്നാക്കാനും ജാനിയുടെയും കാശിയുടെയും പ്രണയം ഒന്നിക്കാനും ടീംസിൻ്റെ കൂടെയും നിന്നു. പക്ഷെ അവനെല്ലാം നേരത്തെ അറിയാമെന്ന് ടീംസിന് അറിയില്ലായിരുന്നു. അവൻ ആരെന്നോ എന്തെന്നോ ഒന്നും കാശിക്കും ബായിക്കുമല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. സച്ചി പറഞ്ഞൊക്കെ കേട്ട് കാശിയുടെ കിളി പോയി.
സച്ചി ശരിയാക്കി തരാം ഞാൻ എല്ലാറ്റിനെയും, ഗജനുള്ള ഞാൻ വെച്ചിട്ടുണ്ട്.
കാശി ചിരിയോടെ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്.
എന്താടാ?
അതെ, ഭാഗ്യച്ചിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. ചേച്ചി മനസ്സിൽ വിചാരിക്കുന്ന പോലെയാണല്ലോ ഏട്ടനിപ്പോൾ പ്രവർത്തിക്കുന്നത്. റിസി ചേച്ചിയോട് ചോദിക്കുകയാണത്രേ, എന്നെപ്പോലെ മാധുരിയും ചിന്തിക്കുന്നു റിസി. കാശിയേട്ടനിൽ ഞാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ തന്നെയാണ് അവൾ കാരണം അവന് സംഭവിക്കുന്നതെന്നും.
ഏയ്, അവൾക്കൊന്നും മനസ്സിലാവില്ല. ഇതിനു പിന്നിൽ മാളുവാണെന്ന് തമ്പുരാൻ കൊണ്ടുപോയി വിളമ്പാതിരുന്നാൽ മതി. ഭാഗ്യോടും തേജസ്സിനോടും അതൊന്നും പറഞ്ഞേക്കരുത്. തേജസ്സിനോടെല്ലാം റിസി പറഞ്ഞാണെന്ന് പറയാം.
സച്ചി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. തൽക്കാലം ആരൊന്നും അറിയണ്ട.
ഓക്കെ കാശിയേട്ടാ. അങ്ങനെ കാശി എന്ന് രാത്രി ജാനിയുടെ അടുത്ത് പോയിരിക്കും. അവളെ മിഴി വെട്ടാതെ നോക്കിയിരിക്കും. ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പുലർച്ചെ അവൻ വീട്ടിലേക്ക് പോരും. അരുന്ധതി അവളെ പൊതിഞ്ഞു പിടിച്ച് നടക്കുമ്പോൾ കാശിക്ക് ദേഷ്യം വന്നിരുന്നു. കൂട്ടുകാരും വീട്ടുകാരും തൻ്റെ മൗനത്തിൽ തന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ കാശി ഉള്ളിൽ ചിരിച്ചു കടന്നു. എൻഗേജ്മെന്റിന് ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ കാശിയും ബുള്ളറ്റിൽ അവരറിയാതെ പോയിരുന്നു. ആനന്ദൻ അവളും കാറിൽ വരുമ്പോൾ കാശി ബുള്ളറ്റിൽ അവരുടെ കാറിന് പുറകിൽ ഉണ്ടായിരുന്നു. ആനന്ദൻ കാറ് റോഡ് സൈഡിൽ നിർത്തി ജാനിയെ തൊടാൻ നോക്കിയപ്പോൾ കാശി ബുള്ളറ്റ് കാറിനോട് ചേർത്ത് നിർത്തി ഹെൽമെറ്റ് കുറച്ച് പൊക്കി അവൻ അനന്തനെ നോക്കി. കാശിയുടെ പൊള്ളുന്ന നോട്ടം കണ്ട് അനന്തൻ ഭയത്തോടെ കൈ പിൻവലിച്ചു. ജാനി ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗ്യാരേജിൽ വെച്ച് സുഹൃത്തുക്കൾ മിണ്ടാ നിൽക്കുന്നതിൻ്റെ കാരണം അറിയാമെങ്കിലും കാശി ഒന്നും അറിയാത്തതായി ഭാവിച്ചു. ജോ കാശിയെ കണ്ട് അന്ന് തന്നെ എല്ലാം പറഞ്ഞു. കാശി എല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോൾ ജോ അന്തം വിട്ടുപോയി. അതോടെ റസി റെക്കോർഡ് ചെയ്തതും കാശി കേട്ടു. അതുകൂടി കേട്ടപ്പോൾ കാശിക്ക് അവളോടുള്ള പ്രണയം കൂടി. എൻഗേജ്മെന്റിൻ്റെ തലേ ദിവസം അവളെ അനന്തൻ ഡാൻസ് ചെയ്യാൻ വിളിക്കുമ്പോൾ കാശി അവനെ കലിയോടെ നോക്കിയിരുന്നു. അത് കണ്ടിട്ടാണ് അനന്തൻ അവളുടെ കയ്യിലെ പിടിവിട്ടത്. അനന്തനിൽ നിന്ന് അവളെ സംരക്ഷിച്ച് അവൾക്ക് കാവലായി അവളുടെ കാലനാഥൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എൻഗേജ്മെന്റ് ദിവസം അനന്തിന്റെ റൂമിലേക്ക് കാശി ചെന്ന് ഡോർ അടച്ചു.
നീ എന്തവിടെ?
കാശി അവരെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി.
എടാ നായിന്റെ മോനെ, നിന്റെ അമ്മയുടെ ധൈര്യത്തിൽ എന്റെ മുമ്പിൽ കിടന്ന് വരസുന്നോ? ഒരൊറ്റടി നിന്നടിച്ച് അവളെ കൊണ്ടുപോവാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, ഞാൻ മനസ്സിൽ കരുതിയ പോലെ ഈ കല്യാണം നടക്കാൻ വേണ്ടിയാണ്.
അപ്പോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ?
അനന്ത, നീ വെറും പൊട്ടനാണ്, എല്ലാം ഞങ്ങളുടെ കളിയല്ലേ.
കാശി അട്ടാസിയോട് നുണ പറഞ്ഞു.
അവൾ എന്റെ പെണ്ണാണ്, അവൾ എന്നെ പ്രണയിക്കുന്ന പോലെ ഞാൻ തിരിച്ച് അവളെയും പ്രണയിക്കുന്നു. നീ എന്നല്ല, ഏത് ചേറ്റ ഞങ്ങൾക്കിടയിൽ വന്നാലും കാലനാഥനും ജാനകിയും പ്രണയിക്കും. എന്റെ താലി അവളുടെ കഴുത്തിൽ വീഴും, അതൊന്നും നിന്നെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. പിന്നെ ഒരു മോതിരം, അവൾ പോലും അറിയാതെ ഞാൻ അവൾ അണിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ മോതിരം.
കാശി സ്വന്തം കൈവിരൽ കാണിച്ചു കൊടുത്തു.
എന്റെ പെണ്ണ് എനിക്കായി കരുതി വെച്ച മോതിരം.
ആ മോതിരം ജാനി ബാംഗ്ലൂരിലെ വീട്ടിൽ സൂക്ഷിച്ചതായിരുന്നു. മാളു അത് കൊടുത്തപ്പോൾ അവനത് കൈവിരലിടുകയായിരുന്നു. ജാനി സൂക്ഷിച്ച മോതിരത്തിൽ കാശി മുത്തമിച്ചപ്പോൾ അനന്തൻ ദേഷ്യത്തോടെ നിന്നു.
പിന്നെ മോൻ ഇപ്പൊ പോകുമ്പോ ഈ മോതിരം അവൾ അണിച്ചാ മതി, എന്റെ പേരുള്ള മോതിരം. ഓടാ!
കാശി അവന്റെ പുറത്തേക്ക് ചവിട്ടി. അവൻ ഡോറിൽ പോയി ഇടിച്ചു നിന്നു. കാശി റൂമിലെ ചെയറിലിരുന്നു. അപ്പോഴാണ് സഞ്ജു ഡോറിൽ മുട്ടിയത്. മുഖത്തെ പേടി മാറ്റിവെച്ച് അവൻ ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നു. സഞ്ജു പറഞ്ഞു കേട്ട് കാശി പുറത്തേക്ക് വരുമോ എന്ന് അനന്തന് പേടിയാവുന്നുണ്ടായിരുന്നു. അതാണ് അനന്തൻ അവനെയും കൊണ്ട് വേഗം അവിടുന്ന് പോയത്. എല്ലാം കേട്ട് അവരെ കൊല്ലാനുള്ള കലിയോടെ കാശി റൂമിൽ നിന്നു. അവരുടെ മോതിരം മാറുന്നതിന് മുമ്പ് കാശിയുടെ അമ്മ പറഞ്ഞു കേട്ട് അവന് വേദനിച്ചിരുന്നു. അമ്മയോട് വെറുതെ കാശി പറഞ്ഞതായിരുന്നു മാധുരിയെ പ്രണയിക്കുന്നു എന്നൊക്കെ. ദേഷ്യത്തോട് അവർ പോയപ്പോൾ കാശി നടന്നു പോകുന്ന അമ്മയെ നോക്കി.
എന്റെ അമ്മേ, നിങ്ങൾ എന്റെ കയ്യിൽ അവളെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ താലി കെട്ടിയ അമ്മയുടെ കൈകളിൽ ഈ കാശി കൊണ്ടുവന്നു തരും, അമ്മയുടെ ജാനികയെ.
അവൻ അകലേക്കും മറയുന്ന അമ്മയെ നോക്കിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു. അനന്തനെ അവൻ കലിയോടെ നോക്കി. തന്റെ കൈവിരലിൽ കിടക്കുന്ന അവന്റെ മോതിരമാണെന്നറിയാതെ ജാനി പാവയെ പോലെ നിന്നു. അനന്തൻ ആ മോതിരത്തിലേക്ക് നോക്കി കലിയോടെ നിന്നു. ജാനി ഇപ്പോഴും ആ മോതിരം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അനന്തൻ ഇട്ടതുകൊണ്ട് അവൾക്ക് വെറുപ്പായിരുന്നു ആ മോതിരത്തോട്. കാശി അനന്തൻ നോക്കുന്ന കണ്ട് അനന്തനെ പുച്ഛിച്ചു. ഫോട്ടോ എടുക്കുമ്പോൾ അനന്തൻ അവളെ ചേർത്ത് പിടിക്കായിരുന്നത് കാശിയെ പേടിച്ചിട്ടായിരുന്നു. അതുപോലെ അവർ ആതിരപ്പള്ളിയിലേക്ക് രാവിലെ പോകുമ്പോൾ കാശിയും കൂടെ പോയിരുന്നു. കാശി കാറിന് പുറകെ ബൈക്കിൽ വരുന്ന കണ്ടാണ് അനന്തൻ കാറിന്റെ സ്പീഡ് കുറച്ചത്. കാശി കൊടുത്ത ക്യാമറയിലാണ് അവൻ ഫോട്ടോ എടുത്തത്. ജാനി പോലും അറിയാതെ പാറമ്മയിൽ കാശി അവൾക്ക് പുറകെ ഇരുന്നിരുന്നു. കാശിയെ പേടിച്ചിട്ട് കാശിയുടെയും അവളുടെയും ഫോട്ടോ അവൻ എടുത്തു കൊടുത്തു. പാറയുടെ മേലിരുന്ന് വെള്ളച്ചാട്ടം നോക്കുന്ന അവള് കാശിനാഥൻ പ്രണയത്തോടെ നോക്കുന്ന കണ്ട് അനന്തൻ ഉള്ളിൽ പകയോടെ നിന്നു. അവർ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ അവരുടെ കാറിനൊപ്പം കാശി ഉണ്ടായിരുന്നു. അവളെ ഒന്ന് സ്പർശിക്കാൻ പോലും കിട്ടാത്തതിൽ അനന്തന് നിരാശ തോന്നി. ജാനിയുടെ മംഗളമൈലാഞ്ചി ദിവസം കാശി സുന്ദരിയായ അവളെ പ്രണയത്തോടെ നോക്കി നടക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ജീവനില്ലാത്ത മിഴികൾ അവന്റെ ഉള്ളു പൊള്ളിച്ചിരുന്നു. ആട്ടുകട്ടിയിൽ അവൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഓടിച്ചെന്ന് വാരിപ്പുണരാനാണ് തോന്നിയത്. അതിനാണ് അപ്പുവിനെ വിളിച്ച് അടുത്തേക്ക് ചെന്നതും. പക്ഷേ മനസ്സിൽ ഒളിപ്പിച്ച പ്ലാനൊക്കെ തെറ്റിയാലോ എന്ന് ആലോചിച്ച് വേണ്ടെന്ന് വെച്ചു. അവളുടെ കഴുത്തിൽ തന്റെ താലി വീഴുമ്പോൾ ശത്രുക്കൾ തകരുന്ന് അവന് കാരണമായിരുന്നു. അവളെ ഈ നിമിഷം വേണമെങ്കിൽ കൊണ്ടുപോകാമെങ്കിലും ആനന്ദ് ശങ്കർ എന്ത് നെറുകെട്ട കളിയും കളിക്കുമെന്ന് അവനറിയാമായിരുന്നു. ആനന്ദ് ശങ്കർ ജാനിയോട് പറഞ്ഞതല്ല ഒളിച്ചെന്ന് കേട്ട സച്ചി എല്ലാം കാശിയോട് പറഞ്ഞിരുന്നു. ജാനിയുടെ വിവാഹത്തിന്റെ തലേദിവസം കാശി ജാനി തന്നെ നോക്കി നിന്നു. അവന്റെ മനസ്സ് പോലെയാണ് തക്ബീർ പാട്ടുപാടിയത്. അവൾ തന്നെ നോക്കിയപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ കാശിക്ക് തോന്നിയിരുന്നു. അരുന്ധതി അവളെ പിടിച്ചു വെച്ചപ്പോൾ ദേഷ്യം തോന്നി. ജോയ്ക്കും സച്ചിക്കും കൂട്ടുകാർക്കും തേജസ്സിനും മാത്രമേ അപ്പോൾ കാശിയുടെ പ്ലാനെല്ലാം അറിയുമായിരുന്നുള്ളൂ. രാത്രി അനന്തനും കൂട്ടുകാരും വന്നപ്പോൾ അവളെ ഒഴിഞ്ഞു നോക്കുന്ന കണ്ട് കാശിയുടെ ഞരമ്പ് വലിഞ്ഞു മുറുകി. അവളുടെ തോളിൽ അവൻ കൈവെക്കാൻ നിന്നു. സച്ചിയും ജോയും അവിടെയുള്ള ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. എങ്ങും നിശബ്ദ തളം കിട്ടി നിന്നു. സിഗരറ്റ് ലാമ്പിന്റെ വെളിച്ചമെതിരെ ഭാഗത്തേക്ക് നോക്കി അനന്തന്റെ ദേഹം കിടുകിടെ വിറക്കാൻ തുടങ്ങി. ലാമ്പിന്റെ വെളിച്ചത്തിൽ കാണുന്ന തീക്ഷ്ണമായ കണ്ണുകൾ. കാശിനാഥൻ! ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒരു ചെയർ ദേഹത്തേക്ക് വന്നതേ അനന്തന് ഓർമ്മയുള്ളൂ.
സച്ചി, ജാനി അകത്തേക്ക് കൊണ്ടുപോക്കോ,
കാശി മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. സച്ചി ജാനിയും കൊണ്ട് കോവിലകത്തേക്ക് പോയി. അവൾ അപ്പോഴും ഏതോ ലോകത്തുനിന്ന് പോലെ നടക്കുന്ന കണ്ട് സച്ചി അവളെ നോക്കി കരഞ്ഞു നടന്നു. കാശിനാഥൻ അനന്തനെ കസേരയുടെ ഇടയിലേക്ക് എടുത്തെറിഞ്ഞു. കായലോരത്തേക്ക് ഓടി അനന്തനെ കാശി രണ്ട് കൈ പിടിച്ച് തിരിച്ച് അവന്റെ കഴുത്തിൽ തിരിച്ചു. അവന്റെ കഴുത്തിന് പിടിച്ച് കാശി മുട്ടുകാൽ കൊണ്ട് അനന്തന്റെ നാഭിയിലേക്ക് ശക്തിയായി ഇടിച്ചു. അടിവയറ്റിൽ പിടിച്ച് കുനിയുന്ന അനന്തന്റെ മുതുകിലേക്ക് കാശി അവന്റെ കൈമുട്ടുകൊണ്ട് ആഞ്ഞുകുത്തി. അവന്റെ ഷർവാണിയുടെ ഷാൾ കഴുത്തിൽ ചുറ്റിമുറുകി. അനന്തൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു.
കാശി അവന്റെ കഴുത്തിലെ ചുഴിയിലേക്ക് അവന്റെ കൈവിരലുകൾ ആഴത്തിൽ ഇറക്കി തിരിച്ചു. അവന്റെ തലക്ക് കൂടി അടിച്ചപ്പോൾ അനന്തന് ബോധം പോകുന്ന അവസ്ഥയായി. നിലത്തേക്ക് വീഴുന്ന അനന്തന്റെ കഴുത്തിൽ കിടക്കുന്ന ഷർവാണിയുടെ ഷോൾ കാശി വലിച്ച് കയ്യിലെടുത്തു. ഉരുളൻ കല്ല് ഷോളിൽ ഉരുട്ടിക്കിട്ടിയ ശേഷം കാശി അതുകൊണ്ട് അനന്തനെ കലി തീരുന്നവരെ തല്ലി. അനന്തൻ അലറി,
ഇനി നീ എന്റെ പെണ്ണിനെ കാമത്തോടെ നോക്കുവോളാ. അവൾ എന്റെ പെണ്ണാണ്, കാശിനാഥന്റെ പെണ്ണ്. ചെറ്റത്തര എന്റെ പെണ്ണിനോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, ഇതായിരിക്കും നിനക്കൊക്കെ ശിക്ഷ. കാശിയുടെ പെണ്ണിനെ തൊടാൻ നിനക്കിത്ര ധൈര്യം? പറടാ, നോക്കിനി അവളെ.
അവന്റെ വയറ്റിലേക്ക് ഷോളിൽ കെട്ടി ഉരുളങ്കൽ അടിച്ചു കയറ്റി.
നിന്നോടാണ് ചോദിച്ച്, നോക്കുവോടാ അവളിനി.
ഇല്ല, ഇല്ല.
അനന്തന്റെ വായിൽ നിന്ന് ചോര ചീറ്റി.
നീ എന്താണാ പുള്ളിയെ കരുതിയത്? ഞാൻ നിന്റെ അമ്മയെ പേടിച്ചിരിക്കുന്നവരാണെന്നോ, അതോ ആനന്ദ് ശങ്കർ എന്ന ആ ചെറ്റയെ പേടിച്ചെന്റെ ആണത്തം ചുരുങ്ങിപ്പോയെന്നോ? നോക്കിയിരിക്കുവായിരുന്നടാ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാനായിട്ട്. എന്റെ പെണ്ണിന്റെ റൂമിൽ കയറി നീ അവളെ കയറി പിടിക്കാൻ നോക്കിയാലേടാ അന്ന് കരുതി വച്ചാ നിനക്ക്. അവൾ ധൈര്യം വീണ്ടെടുത്ത് സ്വന്തം മാനെ രക്ഷിച്ചു. ബോധം പോയതുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്. നീ എന്താടാ കരുതിയേ? ഒന്നും ഞാൻ അറിയുന്നില്ലെന്നോ? എല്ലാം അറിഞ്ഞു തന്നെയാണ് നായേ ഞാൻ നടന്നിരുന്നത്.
അവനോടെല്ലാം പറഞ്ഞടിക്കുമ്പോഴും കാശിക്ക് കലിയടങ്ങിയില്ല. അടികിട്ടി അനന്തൻ അവശനായിരുന്നു. അവന്റെ ബാക്കി കൂട്ടുകാരെ കാശിയുടെ കൂട്ടുകാർ അടിച്ചൊതുക്കിയായിരുന്നു. കാശി അവനെ കായലിലേക്ക് ആഞ്ഞു ചവിട്ടിയിട്ടു. അനന്തൻ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിലേക്ക് വീണ അനന്തൻ നീറി പൊളഞ്ഞു. കാശി അവനെ വെള്ളത്തിലിട്ട് കലി തീരും വരെ തള്ളി. അവനോടുള്ള പക തള്ളിയിൽ അവസാനിക്കാതെയായപ്പോൾ കാശിനാഥൻ അവനെ ആ നിമിഷം കൊല്ലാൻ തീരുമാനിച്ചു. കാശിനാഥൻ അവന്റെ തല വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. അനന്തൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു.
എടാ, നിന്നെ കൊന്നാലും എനിക്ക് പക തീരില്ല. നീ എന്നോടാണ് യുദ്ധം തുടങ്ങിയത്, പൊറുക്കില്ല ഞാൻ. നിന്നെ കൊന്നേ ഞാൻ അടങ്ങും.
കാശിനാഥന്റെ നിയന്ത്രണം പോയിരുന്നു. അവൻ പിടയുന്നു കാശിക്കൊരു പ്രശ്നമല്ലായിരുന്നു. അവനോടുള്ള പകയിൽ കാശിയുടെ കോപം ഉയർന്നിരുന്നു.
കാശി വേണ്ട!
ജോ ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. കാശി അനന്തനെ വിട്ടില്ല. ജോ ശക്തിയായി കാശിയെ വലിച്ചു മാറ്റി.
ജോ വിടന്നെ, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. എന്റെ പെണ്ണിനെ കാമത്തോട് നോക്കി നായ ഞാൻ വെറുതെ വിടില്ല.
ജോയുടെ കയ്യിലിരുന്ന് കാശി ഉറക്കെ അലറി. അനന്തൻ ശ്വാസം കിട്ടാതെ അവന് മുന്നിൽ വരച്ചിരുന്നു.
എങ്ങനെ തോന്നുന്നടാ, അനിയത്തിയെ പോലെ കാണേണ്ട പെൺകുട്ടിയെ നിനക്ക് കാമം കൊണ്ട് നോക്കാം. ആ പാവം ഗോവിന്ദ മാമയ്ക്ക് എങ്ങനെ പിറന്നു ഇങ്ങനെയൊരു സന്തതി? കുറച്ചെങ്കിലും നിനക്കൊക്കെ മനുഷ്യത്വം എന്നൊന്നുണ്ടെങ്കിൽ ചാവുന്നതിന് മുമ്പ് ആ മനുഷ്യനോട് ഇത്തിരി കരുണ കാണിക്കടാ. അമ്മയുടെ വാക്കിട്ട് അച്ഛനെ പട്ടിയെ പോലെ തല്ലിയവനല്ലേടാ നീ. എന്ത് ക്രൂരതയാടാ അതൊക്കെ! എന്ത് സ്നേഹമുള്ള മനുഷ്യനാണ് ഗോവിപ്പ. എടാ, കൊച്ചുകുട്ടിയായപ്പോ എന്നെ തല്ലാൻ തുടങ്ങിയതാണ് എന്റെ അച്ഛൻ. എന്റെ ഈ ദേഹം മുഴുവൻ എന്റെ അച്ഛൻ അടിച്ചിട്ടുണ്ട്. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടിക്കാലം മുതൽ അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ കാശി അച്ഛൻ അടിക്കില്ല. എന്റെ അച്ഛൻ എനിക്ക് അത്രക്ക് ജീവനാടാ. അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടല്ലേടാ നീയൊക്കെ അങ്ങനെ അടിച്ചൊതുക്കിയത്. അതൊരിക്കലും കിട്ടാത്ത എന്റെ അവസ്ഥ കണ്ട് നീയൊക്കെ എത്രയെന്നെ പരിഹസിച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ, കുറ്റബോധം ഉണ്ടെങ്കിൽ സ്വന്തം അച്ഛന്റെ കാലിൽ വീണ് മാപ്പറയടേ.
കാശി കുഴഞ്ഞുകിടക്കുന്ന അവന്റെ നെഞ്ചിലേക്ക് ആഞ്ചവിട്ടിക്കൊണ്ട് പറഞ്ഞു.
പിന്നെ നാളെ ഞാൻ എന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. എന്റെ അമ്മയുടെ അനുഗ്രഹവും എന്റെ പ്രണയവും ഞാൻ നേടാൻ പോകുന്നു. അവൾ ഇനി എന്റെ പെണ്ണായി ജീവിക്കും, നാദേശ്വരത്തെ ഇളയ മരുമകളായിട്ട്. കേട്ടോടാ നാറി നാറി!
കാശി അവന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് പറഞ്ഞു.
എടുത്തോണ്ട് പോളയ നാറിയ.
ജോ അനന്തന്റെ അടിയിട്ടി നിൽക്കുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു. അനന്തിന് ബോധം പോയിരുന്നു. കാശി കലി തീരാതെ അവനെ ചവിട്ടിക്കൊണ്ടിരുന്നു. ജോ അവനെ മുറുകെ പിടിച്ച് നിന്നു. കാശിയുടെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൻ അനന്തനെ കൊല്ലാൻ തന്നെ നിൽക്കുകയായിരുന്നു. അടികിട്ടി ചോരൽ മുങ്ങിക്കിടക്കുന്ന അവനെ അവന്മാർ പൊക്കിയെടുത്തുകൊണ്ട് പോയി. കാശിയെ ജോ മുറുകെ പിടിച്ചു നിന്നു. കലി തീരാതെ അനന്തനെ കൊണ്ടുപോകുന്നു നോക്കി കാശി ഉറക്കെ അലറി.
കാശി മതിയടാ, വേണ്ട, ഒന്ന് അടങ്ങിടാ.
ജാനി ഒറ്റക്കാക്കി അവനെ കൊന്നിട്ട് ഇനി നീ ജയിലിൽ പോകരുത്. ഞങ്ങൾക്ക് വേണം കാശി നിന്നെ. ജോ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനിയുടെ പേര് കേട്ടപ്പോഴാണ് അവനെന്ന് അടങ്ങിയത്.
ജാനി, എനിക്ക് അവളെ കാണണം,
കാശി പറഞ്ഞു കേട്ട് ജോ അവന്റെ മേലെയുള്ള പിടിവിട്ടു. സച്ചി ഉറങ്ങുന്ന ജാനിയുടെ അരികിൽ ഇരുന്ന് കരയുകയായിരുന്നു. കാശി അവരുടെ അടുത്തേക്ക് ചെന്നു.
കാശിയേട്ട, എന്റെ ചേച്ചിയെ രക്ഷിക്ക്.
കരയാതിരിക്കുക സച്ചി, ഈ ഒരു ദിവസം കൂടി നീ ക്ഷമിക്ക്.
സച്ചി അവളെ നോക്കി റൂമിൽ നിന്ന് പോയി. കാശി ജാനിയുടെ അരികിലിരുന്നു. അവളുടെ മുഖം കാണുമ്പോൾ കാശിയുടെ നാവ് പൊന്തിയില്ല. അവന്റെ ഉള്ളാകെ നീറിയിരുന്നു. അവളെ താലിചാർത്തി സ്വന്തമാക്കുന്ന നിമിഷമേ തന്റെ നെഞ്ചിലെ തീ അണയുവെന്ന് അവന് തോന്നി. ഒന്നും മിണ്ടാനാവാതെ കാശി അവൾക്കരികിൽ കിടന്ന് തന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ മിഴികൾ നിറഞ്ഞിരുന്നു.
ഈ ഒരു ദിവസം കഴിഞ്ഞാൽ മതി, നാളെ ഈ സമയം നീ എന്റെ ഭാര്യയാവും ജാനിക.
നീ ഇല്ലാത്ത നിമിഷം എനിക്കിനി ആലോചിക്കാൻ കൂടി വയ്യ. നിന്റെ ശ്വാസം എന്റെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോൾ എന്റെ നെഞ്ചിലെ കനൽ അണയുകയാണ് ജാനിക. നിന്റെ പ്രണയം എനിക്ക് വേണം, നിന്റെ സൗഹൃദവും എനിക്ക് വേണം. സൗഹൃദം കാശിയുടെ ഭാഗ്യയ്ക്ക് സ്വന്തമെങ്കിൽ നാഥൻ ജാനികക്ക് സ്വന്തമാണ്. ഞാൻ ഇനിയെന്നും ജാനികയുടെ കാലനാഥനായിരിക്കും. കാലനാണ് ഞാൻ, നിന്നെയും നിന്റെ പ്രണയത്തെയും കൊണ്ടുപോവാൻ വന്ന കാലൻ. നിന്റെ ചുണ്ടിൽ തിളങ്ങുന്ന ഈ വെള്ളക്കല്ലിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം കട്ടെടുക്കാൻ വന്ന കാലനാഥൻ. കാശി അവളുടെ കവിളിൽ പ്രണയത്തോട് തലോടിക്കൊണ്ട് പറഞ്ഞു. രാവിലെ അവൾ കാലിൽ തൊട്ട് ദക്ഷിണ തന്നപ്പോൾ കാശിയുടെ മിഴികൾ നിറഞ്ഞു. റൂമിലേക്ക് പോയ കാശിനാഥൻ വരന്റെ വേഷമണിഞ്ഞു. സ്വർണക്കരയോടുകൂടിയ വെള്ളമുണ്ടും ക്രീം കളർ ഷർട്ടുമാണ് കാശി ധരിച്ചത്. കഴുത്തിൽ സ്വർണ്ണ ചെയിൻ മാഹി അണിയിച്ചു. കയ്യിൽ അവൻ റോളക്സ് വാച്ച് തന്നെ ധരിച്ചു, പിന്നെ ഗോൾഡിന്റെ ബ്രേസ്ലെറ്റും. കാശിയുടെ സുഹൃത്തുക്കൾക്കും സച്ചിക്കും ആധികമല്ലാതെ മറ്റാർക്കും അവന്റെ പ്ലാനൊന്നും അറിയില്ലായിരുന്നു. ആനന്ദൻ ഹോസ്പിറ്റലായതൊന്നും അരുന്ധതി അറിഞ്ഞില്ല. ആനന്ദിനെയും വീട്ടുകാരെയും തൽക്കാലത്തേക്ക് തടഞ്ഞു വെക്കാൻ ആദി അയാളുടെ അളിയൻ സോമരാജിന്റെ പേരുള്ള കേസും പറഞ്ഞ് ആനന്ദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ വിളിപ്പിക്കാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അരുന്ധതിയെ ഗോവിന്ദൻ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സിദ്ധാർത്ഥനും സഞ്ജുവും കൂടെ പോയി.
മക്കളെ, ഒന്ന് റൂമിലേക്ക് കയറി,
അച്ഛനൊരു കാര്യം പറയാനുണ്ട്.
സിദ്ധുവും സഞ്ജുവും റൂമിലേക്ക് കയറി.
ഡോ, താനെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഡോ ഗോവിന്ദ തന്നോട് ചോദിച്ച്.
അവരുടെ വാക്കുകൾ കേട്ട് അരിശമെന്ന ഗോവിന്ദൻ അവരുടെ മുഖത്തേക്ക് ആദ്യമായി മാറി മാറി അടിച്ചു.
എടി, നിന്റെ കഴുത്തിൽ താറി കിട്ടിയ പുരുഷനെ ഞാൻ. നിന്റെ എല്ലാ ദുഷിത സ്വഭാവം സഹിച്ച് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നു. ഭർത്താവിന്റെ വില പോയിട്ട് ഒരു പട്ടിയുടെ വില പോലും നീ എനിക്ക് തന്നില്ല. എല്ലാം ഞാൻ സഹിച്ചത് എന്റെ മക്കളെ ഓർത്താണ്, എന്റെ പെങ്ങൾ ലക്ഷ്മിയെ ഓർത്താണ്. ഈ മക്കളെയും നീ ദുഷ്ടത കേറ്റിക്കൊടുത്ത് നശിപ്പിച്ചു. സഹിക്കില്ലടി എനിക്ക്. എന്റെ ഭാഗ്യവതി കുട്ടി വേദനിച്ച, എന്റെ പെങ്ങളുടെ കുട്ടി വേദനിച്ച, അരിഞ്ഞ് കളയും ഞാൻ നിന്നെ.
അത്രയും പറഞ്ഞ് മിഴികൾ തുടച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ ഭാഗ്യയുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അവരെ മൂന്നാളെയും അതിനുള്ളിൽ പൂട്ടിയിട്ട് ഗോവിന്ദൻ കതിർമണ്ഡപത്തിലേക്ക് പോയി. ബാക്കിയുള്ളവരോടെല്ലാം വിവരം പറഞ്ഞത് കാശിയുടെ കൂട്ടുകാരും ആദിയുമായിരുന്നു. ആദി വിവരം അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവർ കതിർമണ്ഡപത്തിലേക്ക് വരികയായിരുന്നു. ജാനികയെ കതിർമണ്ഡപത്തിലേക്ക് അയറ്റുന്നതിന് മുമ്പ് വരൻ വരാൻ വേണ്ടി എല്ലാവരും കാത്തുനിന്നു. നിറദീപങ്ങൾക്ക് നടുവിലൂടെ കാശിനാഥൻ നടന്നു വരുന്ന കണ്ട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞു. ജാനിക അപ്പോഴും ഒരു പാവയെപ്പോലെ ഒന്നും അറിയാതെ നിൽക്കുകയായിരുന്നു. കാശി നിറഞ്ഞ മിഴികൾ തുറക്കുന്ന അമ്മയോട് ചിരിയോടെ കണ്ണിച്ചിമ്മി കാണിച്ചു. സദസ്സിലിരിക്കുന്ന ചിലരൊക്കെ അരുന്ധതിക്ക് വേണ്ടി കൊടി പിടിച്ചെങ്കിലും ഭാഗ്യയും കാശിയും സ്നേഹിക്കുന്നവർ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. സദസ്സിനെ വണങ്ങുമ്പോൾ ജാനിയെ കാശി പ്രണയത്തോടെ നോക്കിയെങ്കിലും അവളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ്റെ അരികിൽ ജാനികയിരുന്നു. നാദസ്വരമേളങ്ങൾ ഉയർന്നപ്പോൾ അവളുടെ ഉള്ളു വിങ്ങി. കാശി താലി കൈകളിലെടുത്ത് അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടി കൊടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ആദ്യ പ്രണയ ചുംബനം നൽകി. മറിവിപ്പോടെ ഇരിക്കുന്ന അവൾക്ക് ഒന്നും അറിയാൻ സാധിച്ചില്ല. അവൻ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി. ലക്ഷ്മി നിറഞ്ഞ മിഴിയോടെ ശേഖരനെ നോക്കി. അയാൾ അവരെ ചേർത്ത് പിടിച്ചു. മന്ത്രകോടി കൊടുക്കുമ്പോഴെങ്കിലും അവൾ തന്നെ നോക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ജാനി ആരുടെയും മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. അവൾ മുഴുവൻ നേരവും കാശിയെ ഓർത്ത് നിൽക്കുകയായിരുന്നു. ബാസി അവള് കാശിനാഥന്റെ കൈകളിലേക്ക് കൊടുത്തു. അഗ്നിയെ സാക്ഷിയാക്കി അവളുടെ കൈപ്പിടിച്ച കാശിനാഥൻ വലം വെച്ചു. എല്ലാം കണ്ടു നിന്ന് ആരെ കരയുന്ന കണ്ട് സ്ത്രീ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു.
നീ പോയി താരത്തിൽ കളിക്കടി. നീ വിചാരിച്ചതിനപ്പുറം ചിന്തിക്കുന്നവനാണ് എന്റെ ഏട്ടൻ. ഇതുപോലെ തകർന്നു നിൽക്കുന്ന നിന്നെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. ഒരാട്ടി കിട്ടിയാൽ പോലും ഇപ്പോൾ നീ വേദനിക്കുന്ന അത്രയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അയ്യോ പാവം, കാണടി, കണ്ണു നിറച്ച് കാണ്. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരൊന്നിക്കും. ഇന്നവർ പരസ്പരം പ്രണയിക്കുന്നു. ഇനി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണു നീ. സ്ത്രീ ആര്യയുടെ കാതോരം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഫോട്ടോസ് അത്യാവശ്യം മാത്രം എടുത്തു. ചുറ്റും മാരവങ്ങൾ മുടങ്ങിയിട്ടും അവൾക്കൊരു മാറ്റവും ഇല്ലായിരുന്നു. അത്രയേറെ ആ മനസ്സ് മരവിച്ചു പോയിരുന്നു. ആനന്ദശങ്കർ കോവിലകത്തേക്ക് എത്തിയെങ്കിലും അകത്തേക്ക് പോലും അയാളെ കയറ്റിവിട്ടില്ല. അയാൾ ശേഖരനോടും ബാസിയോടും ഗോവിന്ദനോടും വഴക്കിട്ട് ഇറങ്ങിപ്പോയി. തനിക്ക് ചുറ്റും നടക്കുന്ന ഒന്നിൽ അവൾ ശ്രദ്ധിച്ചില്ല. അവർ നാദേശ്വരത്തേക്ക് മടങ്ങി. കയ്യിൽ നിലവിളക്ക് മുന്നിലേക്ക് വന്നപ്പോൾ തലതാഴ്ത്തി ആലോചിച്ച് നിൽക്കുന്ന അവള് ഗീത തൊട്ടുവിളിച്ചു. അവളത് വാങ്ങി. കാശി അവളെ ചേർത്ത് പിടിച്ച് പടികൾ കയറി. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവൻ അവളെ നോക്കിയെങ്കിലും
മുഖം പോലും അവൾ ഉയർത്തുന്നില്ല. കാശിനാഥൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. കാശി അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞുവെന്നും അവൾ കേട്ടില്ല. അവളെ തൊട്ട് വിളിച്ച് ബോധത്തിലേക്ക് അവൻ തിരിച്ചുകൊണ്ടുവന്നപ്പോഴാണ് ജാനകിയൊന്ന് പൊട്ടിക്കരഞ്ഞ പോലും. ഒരുപാട് കരഞ്ഞപ്പോൾ അവൾ തളർന്നുപോയി. കാശിനാഥന്റെ നെഞ്ചോട് ചേർന്ന് മയങ്ങുകയാണ് ജാനിക.
കാശി,
അമ്മയുടെ വിളി കേട്ട് അവൻ ഓർമ്മയിൽ നിന്നുണർന്നു.
ഉറങ്ങിയോ?
ലക്ഷ്മി മെല്ലെ ചോദിച്ചു.
ഉറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണമുണ്ട് അവൾക്ക്.
കാശി അവളുടെ മുടിയിൽ തലോടുന്ന കണ്ടപ്പോൾ ലക്ഷ്മി സന്തോഷത്തോടെ ഇരുന്നു. അവർ കാശി അടിച്ച കവളിൽ വിതുമ്പിക്കൊണ്ട് തലോടി.
എന്താ അമ്മയത്, എന്റെ അമ്മയല്ല എന്നെ തല്ലിയത്. അതിനെനിക്കൊരു കുഴപ്പമില്ല. അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയുടെ ജാനിക ഞാൻ താലി ചാർത്തി. ഇതാ അമ്മയുടെ പൊന്നു മോള്.
അവളുടെ കൈകൾ അവൻ ലക്ഷ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മയുടെ കയ്യിൽ അവൻ മുത്തം വെച്ചു.
ഇത്രയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കുമ്പോൾ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഒന്നും അറിയാതെയാ എന്റെ കുട്ടിയെ ഞാൻ തല്ലിയത്.
അവർ വീണ്ടും കാശിയെ നോക്കി സങ്കടപ്പെട്ടു.
സാറില്ല മൂസെ, സർപ്രൈസ് ആയി തരുമ്പോഴല്ലേ ഒരു ത്രില്ല്.
മനുഷ്യന് തീ തിരിച്ച സർപ്രൈസ് കൊണ്ടുവരുന്നു.
അവർ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
എന്റെ പൊന്നമ്മേ, സ്വപ്നങ്ങൾക്ക് നേടിയെടുത്ത് കെട്ടാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആനന്ദ് ശങ്കർ അരുന്ധതി മേഡവും ഇങ്ങനൊരു പണിയെന്ന്. അതാ വേഗം കെട്ടിക്കൊണ്ടു പോന്ന്, ഇപ്പൊ എന്റെ സ്വന്തമല്ലേ.
നെഞ്ചിൽ കിടക്കുന്ന അവളെ ഇറുകി പിടിച്ച് കാശി അമ്മയോട് പറഞ്ഞു. മഹാലക്ഷ്മി അവരെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. രണ്ടുപേരുടെയും പ്രണയം ദൈവം കണ്ടു. അതാ എല്ലാം ശുഭമായി നടന്നത്. ഇനി ആനന്ദ് ശങ്കറും അരുന്ധതിയും വാളെടുത്ത് വന്നാലും നിങ്ങൾ അവരൊന്നും ചെയ്യില്ല.
അവര് വന്ന് എന്ത് പറഞ്ഞാലും എന്റെ പെണ്ണിനെ ഞാൻ കൈവിടില്ല.
കാശി അവളുടെ കരങ്ങൾ മുറുകെ പിടിച്ചു.
ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ?
കാശിയുടെ കൂട്ടുകാരും ചേട്ടന്മാരും ചേച്ചിമാരും ചോദിച്ചു. കാശി കൈനീട്ടി വിളിച്ചു.
ഓ, ഇപ്പോഴാണ് മനസ്സമാധാനമായത്.
അവരെ നോക്കി എല്ലാവരോടും പറഞ്ഞു.
എന്നാലും എന്റെ കാശിയെ, ഉള്ളിൽ ഇത്രയ്ക്കും പ്രണയം വെച്ചാണോ നീ നടന്നിരുന്ന്?
സത്യ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. കാശി കണ്ണിറുക്കി ചിരിച്ചു.
ഒന്നു മക്കളെ, എല്ലാം അറിഞ്ഞതും മനസ്സിൽ വെച്ചേക്ക്. ഇനി എന്റെ പെണ്ണിനെ ഒന്നും അറിയിക്കാതെ ഞാൻ അവളെ ഒന്ന് പ്രണയിക്കട്ടെ. അവളുടെ പ്രണയമല്ലേ നിങ്ങൾക്കറിയോ. ഇനി ജാനിക്കുട്ടിയെ നമുക്കൊന്ന് കളിപ്പിക്കാം. എല്ലാവരും അവനെ കളിയാക്കി മൂളി.
അല്ലമ്മേ, ഈ കാഞ്ചനയുടെയും മൊയ്തീന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കണ്ടേ?
സത്യ അമ്മയോട് ചോദിച്ചു.
കാഞ്ചനയും മൊയ്തീനോ, അതാരാ? ഹാ, അമ്മ മറന്നോ? ദോ നിൽക്കുന്നു.
ചിരിച്ചോണ്ട് നിൽക്കുന്ന ആദിയും ഗീതയും കണ്ണിട്ട് കാണിച്ചുകൊണ്ട് സത്യ പറഞ്ഞു. എല്ലാവരും ചിരിച്ചപ്പോഴാണ് ആദിക്കും ഗീതക്കും കാര്യം മനസ്സിലായത്.
ഓ, നമുക്കിട്ട് തന്നെ വെച്ചല്ലേ,
ആദി പറഞ്ഞു.
ഉവ്വല്ലോ.
എന്നാലും എന്റെ കാശി, പുര നിറഞ്ഞ് നിന്റെ ഏട്ടന്മാർ നിൽക്കുമ്പോഴാണല്ലോടാ നീ കെട്ടിയത്.
സത്യം സൂര്യ ഒരുപോലെ പറഞ്ഞപ്പോൾ അവിടെ കൂട്ടിച്ചിരിയായി.
അമ്മേ, ഈ രണ്ട് ഇരട്ടകൾ കൂടി കെട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവണം,
ആദി പറഞ്ഞു കേട്ട് ലക്ഷ്മി ചിരിച്ചു.
ശരിയാക്കാം, ഒരു വർഷം കൂടി കഴിയട്ടെ.
ഒരു വർഷോ? ഗീതെ വാടി, നമുക്ക് പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാം.
അതൊന്നും വേണ്ട, എല്ലാം നടത്തിത്തരാം ആദി, ലക്ഷ്മി അവനോട് പറഞ്ഞു.
ആ, അത് മതി.
ആദി അമ്മയെ ചുറ്റിപ്പിടിച്ചു.
ഞാൻ സാഹചര്യം കൊണ്ട് കെട്ടിയതല്ലേടാ, ഇനി ഞാനും എന്റെ ഭാര്യയും നിങ്ങളുടെ കെട്ട് മുമ്പിൽ നിന്ന് നടത്തി തരുന്നതായിരിക്കും.
ലക്ഷ്മിയുടെ മിഴികൾ നിറഞ്ഞത് കാശി കണ്ടു.
എന്താമ്മേ?
മോനെ, നിന്റെ അച്ഛനൊരു പെങ്ങളില്ലേ, അഭിരാമി. അവൾ ഈ ദിവസം ഇല്ലാത്തതിൽ അമ്മക്ക് സഹിക്കുന്നില്ല. നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക്. എവിടെയാണോ എന്തോ ഒന്നും അറിയില്ല. ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ ഞങ്ങളുടെ ആമി.
കാശി അത് കേട്ട് നേരെ തേജസ്സിന് നോക്കി. അവന്റെ മിഴികൾ നിറഞ്ഞിരുന്നു. കാശിയെ നോക്കി അവൻ വേദനയോട് പുഞ്ചിരിച്ചു. കാശിയുടെ അച്ഛന്റെ ചെറിയ പെങ്ങളായിരുന്നു അഭിരാമി. ശേഖരന്റെ ജീവനായിരുന്നു അവളെ. വർഷങ്ങൾക്ക് മുമ്പേ അവൾ ദ്രോണാഗവിനോട് പൊളിച്ചോടിപ്പോയി. തേജസ് പറഞ്ഞിട്ട് എല്ലാം കാശിക്ക് മാത്രമറിയാം. അഭിരാമിക്കും ദ്രോണാഗവിനും ജീവനായിരുന്നു കാശിയെ. കാശി ആമിയാണ് ലാളിച്ച് കൊഞ്ചിച്ച് നടന്നിരുന്നത്. കാശിക്കും വലിയ ഇഷ്ടമായിരുന്നു ആമിയെ.
സാരല്ലമ്മേ, വിഷമിക്കാതെ.
കാശി അമ്മയെ ആശ്വസിപ്പിച്ചു.
എന്താ എല്ലാരും മൂഡ് ഓഫ് ആയി, ഒന്ന് ചിരിക്കടോ. എന്റെ കാശിയുടെ കല്യാണ ദിവസമായിട്ട് മുഖം വാടിയിരിക്കാതെ.
തേജസ് കാശിയുടെ അടുത്ത് വന്നിരുന്ന് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരുടെയും ചുണ്ടിൽ ചിരിവിടന്നു. എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ തന്നിൽ നിന്ന് അകലുന്ന തേജസിനെ കാശി പിടിച്ചു വെച്ചു.
വിഷമായ നിനക്ക്?
ഏയ്, ഒന്നും ആരോടും പറയണ്ട കാശി. ഞാനും ആളും അവിടെ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്റെ ഭാഗ്യം നോക്കിയെങ്കിലും കേട്ടോ. ഭാഗ്യയുടെ കവളിൽ ഉമ്മ കൊടുത്ത് അവളുടെ മുടിയിൽ തലോടി നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട്,
നല്ലതേ വരൂ നിങ്ങൾ രണ്ടുപേർക്കും.
ചിരിയോടെ കണ്ണുകൾ ചിമ്മിക്കാണിച്ച് അവൻ പുറത്തേക്ക് പോയി. കാശി ജാനിയെ നെഞ്ചിൽ നിന്ന് ബെഡിലേക്ക് കിടത്തി. അവൻ ബാൽക്കണിയിലേക്ക് പോയി ഫോണിൽ സഞ്ജുവിനെ വിളിച്ചു.
നിന്നോടുള്ള എന്റെ കളി തീർന്നിട്ടില്ല സഞ്ജു, നീ എങ്ങോട്ട് ഓടിയാലും ഞാൻ നിന്നെ പിന്തുടരും. നോക്കിയിരുന്നോ നീ? വരും വരും, ഞാൻ നിന്റെ ഏട്ടനെ കിട്ടിയതുപോലെ നിനക്കും കിട്ടും.
കാശിനാഥൻ കോൾ കട്ട് ചെയ്തു. അവൻ ആനന്ദശങ്കറിനെ ഫോണിൽ വിളിച്ചു.
ഒരുങ്ങിയിരുന്നോ താൻ? വരും ഞാൻ, പകരം വീട്ടാൻ.
അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി കൈവരിൽ അടിച്ചു. അതിനുശേഷം ഫോൺ വെച്ചു. കാശിനാഥൻ മനസ്സൊന്ന് ശാന്തമാക്കി. അവൻ റൂമിലേക്ക് പോയി. ബെഡിൽ കിടക്കുന്ന ജാനകിയെ ഒരു നിമിഷം നോക്കി നിന്നു. അവൻ നേരെ ഡോറ് ലോക്ക് ചെയ്ത് വന്നു. എന്നിട്ട് മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു. കാശി ഉറങ്ങുന്ന തന്റെ പെണ്ണിന്റെ അരികിൽ കിടന്നു. അവളുടെ വിരലിൽ കൈകോർത്തു. ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കിക്കിടന്നു.
നിനക്കൊരു പ്രണയ ചുംബനം ഞാൻ ഈ നിമിഷം തന്നോട്ടെ ജാനി? അവൻ അവളുടെ കാതിൽ മൂക്കുരസിക്കൊണ്ട് ചോദിച്ചു. ജാനി നിദ്രയിൽ ചൂണ്ടിൽ പുഞ്ചിരി വിടത്തി ചിണുങ്ങി. ജാനി ഉറക്കത്തിൽ അവനെ പുണർന്നു. അവളുടെ കഴുത്തിൽ അവന്റെ മുഖം അമർന്നു. മുല്ലപ്പൂക്കൾക്കിടയിൽ അവന്റെ മുഖം താഴ്ന്നു പോയി. കാശിയുടെ കരങ്ങളും അവളെ ചുറ്റി വരിഞ്ഞു.
നിന്റെ സമ്മതത്തോടെ മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ ജാനിയെ. പക്ഷേ നിനക്ക് ഞാനൊരു ചുംബനം തരും. നീ ആഗ്രഹിച്ചതുപോലെ ആ മുന്തിരി തോട്ടത്തിൽ വെച്ച് വിരൽ കോർത്ത് പിടിച്ച് ഒരുമിച്ച് മൂടൽ മഞ്ഞിലൂടെ നമുക്ക് മുന്തിരി തോട്ടത്തിലൂടെ നടക്കണം. നീയുണ്ടാക്കിയ വൈൻ നുകരണം. മാതളത്തിൻ്റെ ചുവന്ന മുത്തുകൾ കൊണ്ട് മുഖം തേൻ തുള്ളികൾ കൊണ്ട് നിറയ്ക്കണം. കൊണ്ടുപോകുന്നിന്നെ ഞാൻ വൈകാതെ അവിടേക്ക്.
കാശി അവളിൽ നിന്ന് അകന്നുറങ്ങുന്ന അവളോട് കാതിൽ പറഞ്ഞു. അവൾ ഒന്നും അറിയാതെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലായിരുന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.